കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവും എടുത്തുകൊണ്ട് പരസ്യ സ്ഥലത്ത് നിൽക്കാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും നൽകിത്തന്ന സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. നമ്മുടെ പ്രസ്ഥാനത്തെ, ഇന്ത്യൻ പെന്തക്കോസ്തു ദൈവസഭയെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്താക്കി വച്ചിട്ടുള്ള അനുഗ്രഹീതരായ ദൈവദാസന്മാർ, നേതൃത്വങ്ങൾ, കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനനായ പാസ്റ്റർ കെ സി തോമസ് സാറ്, ആദരണീയനായ പാസ്റ്റർ ഫിലിപ്പി തോമസ് സാർ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്റർ ഷിബു നെടുവേൽ, മറ്റ് ദൈവദാസന്മാർ, കൗൺസിൽ മെമ്പേഴ്സ്, ഇപ്പോൾ ദൈവത്തിൻ്റെ ദൂത് അറിയിച്ചുകൊണ്ടിരുന്ന പ്രിയ ജോസ് പാസ്, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷിബ് പാസ് എന്നോട് പറഞ്ഞു, കൊയർ പാടുന്നില്ല, പാസ്റ്റർ ഒരു പാട്ട് പാടണമെന്ന്. ഒരു പുതിയ പാട്ടിൻ്റെ ഒരു കോറസ് ഞാൻ പാടാം. നിങ്ങൾക്ക് കരങ്ങളടിച്ച് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, ചേർന്ന് നിങ്ങൾക്ക് പാടാം. നമുക്ക് ചേർന്ന് പാടാം.
എനിക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾപ്പാൻ, എനിക്കൊരു താപനുണ്ട് താങ്ങി നടത്താൻ, എനിക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾപ്പാൻ, എനിക്കൊരു താപനുണ്ട് താങ്ങി നടത്താൻ, എനിക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾപ്പാൻ, എനിക്കൊരു താപനുണ്ട് താങ്ങി നടത്താൻ. പവറില്ല ഞാൻ, കരയില്ല ഞാൻ, പരിഭവിക്കുന്നിരി ഒരു നാളിലും. പവറില്ല ഞാൻ, കരയില്ല ഞാൻ, പരിഭവിക്കുന്നിരി ഒരു നാളിലും. എനിക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾക്കാൻ, എനിക്കൊരു പാദരുണ്ട് താങ്ങി നടത്താൻ, എനിക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾക്കാൻ, കരുതുന്ന താതനുണ്ട് താങ്ങി നടത്താൻ. തളരില്ല ഞാൻ, പതറില്ല ഞാൻ, പരിഭവിക്കില്ലിനി ഒരു നാളിലും. തളരില്ല ഞാൻ, പതറില്ല ഞാൻ, പരിഭവിക്കില്ലിനി ഒരു നാളിലും. എനിക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾപ്പാൻ, എനിക്കൊരു താതനുണ്ട് താങ്ങി നടത്താൻ, എനിക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾപ്പാൻ, എനിക്കൊരു താതനുണ്ട് താങ്ങി നടത്താൻ.
കരങ്ങൾ ഉയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ ടെലിഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയ രാത്രിയിൽ ഉറങ്ങാതെ ആ രാത്രി മുഴുവനും തള്ളിവിട്ടപ്പോൾ എഴുതിയ ഗാനമാണ് ഈ വരികൾ. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ സിഡിയോ എന്തെങ്കിലും പിന്നീട് തരുന്നതാണ്. നമുക്ക് വചനത്തിലേക്ക് തിരിയാം. ഒന്ന് ദിനവൃത്താന്തങ്ങൾ 4:10 ഞാൻ വായിക്കാം. പിന്നീടുള്ളത് ബഹുമാനപ്പെട്ട ബാബു എബ്രഹാം പാസ് എന്നേക്കാൾ സീനിയർ പാസ്സാണ്. അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, വാക്യം ഞാൻ വായിച്ചു കൊള്ളാമെന്ന്. ഞാൻ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ. യബേസ് ഇസ്രയേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ യാതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസനകരമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. നിങ്ങളുടെ കർത്താവേ, ഈ വചനത്തെ നിന്റെ ജനത്തിന് ഒരു പ്രവചനമാക്കി മാറ്റണമേ. നിന്റെ ജനത്തിന് മറക്കാനാവാത്ത ഒരു സ്പർശനത്തിൻ്റെ ദിനമാക്കി മാറ്റണമേ. ഇത് വിടുതലായി വെളിപ്പെടട്ടെ, ഇത് സൗഖ്യമായി വെളിപ്പെടട്ടെ. ആമേൻ. അവനവൻ ഉണ്ടാക്കി വെച്ച പരിധികൾ, മറ്റുള്ളവരുണ്ടാക്കി വെച്ച അതിരുകൾ ഇന്ന് രാത്രി തകർന്ന് മാറിയിട്ട് ഇന്ന് വരെ സ്വപ്നം കാണാത്ത പരിധികൾക്കപ്പുറത്തേക്ക് ശുശ്രൂഷകന്മാർ മാറട്ടെ, യൗവനക്കാർ മാറട്ടെ, കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, പ്രതീക്ഷകൾക്കപ്പുറത്ത്, സ്വപ്നങ്ങൾക്കപ്പുറത്ത്, പ്രതീക്ഷയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഇന്ന് രാത്രി ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ രോഗം മാറുകയില്ല എന്ന് പറഞ്ഞ് പരിധി വെച്ച പരിധികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറട്ടെ. എന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് തീർന്നു എന്ന പരിധി വെച്ച ആ പരിധി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താണ്. ഇന്നലെ രാത്രി വളരെ വൈകി കിടക്കയിലേക്ക് പോയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് പ്രാർത്ഥനയ്ക്കായി ഒരു പ്രേരണ തന്നതുകൊണ്ട് മുഖസ്തുതിക്കായി പറയുകയല്ല, ഇന്നലെ രാത്രിയിൽ വളരെ സമയം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇരിക്കാൻ അത്ഭുതകരമാമണ്ണം ഇടയായി. പരിധികൾ മാറ്റുക എന്നൊരു ശബ്ദം ഞാൻ കേട്ടതുപോലെ എനിക്ക് തോന്നുന്നു, പരിധികൾ മാറ്റുക. അപ്പോൾ ഈ വാക്യം ഞാൻ തപ്പിയെടുത്തു. ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അതിർ വിസ്താരമാക്കണം. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാമോ? അങ്ങനെ പ്രാർത്ഥിക്കാമോ? അങ്ങനെ പ്രാർത്ഥിക്കാമോ? എങ്കിൽ ചരിത്ര പ്രധാനമായ ഒരു ദിവസമായിരിക്കും ഇന്ന് രാത്രി. ഇവിടെ ഇരിക്കുന്ന ചില ചെറുപ്പക്കാരുടെ തലവരെ മാറുന്ന രാത്രിയായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ചില ശുശ്രൂഷകന്മാരുടെ അവരെക്കുറിച്ചുള്ള അവരുടെ വിധി ഇന്ന് രാത്രി ദൈവം മാറ്റി എഴുതുന്ന രാത്രിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തിനാ പ്രസംഗം? എന്തിനാ പ്രസംഗം? എന്തിനാ? ഇൻഫർമേഷൻ ആണോ? അതെ, ഇൻഫർമേഷൻ ഉണ്ട് പ്രസംഗത്തിൽ. എന്തിനാ പ്രസംഗം? പ്രോഗ്രാമിനെ അലങ്കരിക്കാനാണോ? പ്രോഗ്രാം അലങ്കരിക്കപ്പെടും പ്രസംഗത്താൽ. എന്തിനാ പ്രസംഗം? എന്തിനാ പ്രസംഗം? മാറ്റങ്ങൾ വരുത്തും. മാറ്റങ്ങൾ വരുത്തും. മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോക്സ് ഇവിടെ നിന്ന് മാറുകയല്ലേ ഈ പ്രസംഗം തീരുന്നത് വരെ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഹൃദയത്തിന് മാറ്റം വരും, കാഴ്ചപ്പാടിന് മാറ്റം വരും, ചിന്താഗതിക്ക് മാറ്റം വരും, ശരീരത്തിന്റെ നിലയ്ക്ക് മാറ്റം വരും, മനസ്സിന്റെ നിലയ്ക്ക് മാറ്റം വരും. ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പ്രസംഗത്താൽ മാറ്റം സംഭവിക്കും. മനുഷ്യൻ ഒരു കാര്യം ചിന്തിച്ചാൽ, തീരുമാനിച്ചാൽ അതൊന്ന് മാറ്റാനൊന്നും അത്ര എളുപ്പമൊന്നും പറ്റത്തില്ല. പക്ഷെ വചനം കയറി പിടിച്ചാൽ അവന്റെ 50 കൊല്ലത്തെ പാരമ്പര്യ സ്വഭാവം പെട്ടെന്ന് മാറുന്നത് കാണാം. 20 കൊല്ലമായി അവൻ ചെയ്തു പോന്നിരുന്ന ചില രീതികൾ പെട്ടെന്ന് മാറുന്നത് കാണാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അത്ഭുതകരമായ ഒരു വചനം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു. അത് യെശയ്യാവ് 11-ലാണ്. കർത്താവ് ഭരണം ആരംഭിക്കുമ്പോൾ ചെന്നായ കുഞ്ഞാടിന്റെ കൂടെ കിടക്കും. ചെന്നായ കുഞ്ഞാടിന്റെ കൂടെ കിടന്നാ നേരെ വിളിക്കുമ്പോ കുഞ്ഞാട് കാണുക, ചെന്ന മാത്രമേ കാണുകയുള്ളൂ. സിംഹം കാള പോലെ പുല്ല് തിന്നു. ഇതെങ്ങനെയാ നടക്കുക? ചെന്നായ എത്ര പ്രാവശ്യം പറഞ്ഞാലും കുഞ്ഞാട് ആ കൂട്ടായ്മ വേണ്ടെന്ന് പറയും. വേണ്ട, കൊള്ളാം, സഹതിയെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങൾ കിടക്കുന്നില്ലെന്ന് പറയും. ചെന്നായ കുഞ്ഞാടിനോടുകൂടെ കിടക്കണമെങ്കിൽ കുഞ്ഞാടിന് ബോധ്യം വരണം ചെന്നായ്ക്ക് മാറ്റം വന്നെന്ന്. കാരണം കുഞ്ഞാടിത് എത്ര കണ്ടതാ. അപ്പോൾ ഉടുപ്പിട്ടാലൊന്നും പരിപാടി നടക്കുകയില്ല. ചെന്നായി കുഞ്ഞാടിൻ്റെ ഉടുപ്പിട്ടാലൊന്നും പരിപാടി നടക്കുകയില്ല. ശബ്ദം മാറണം, ശബ്ദം മാറണം, മണം പിടുത്തം മാറണം. മണം പിടുത്തം ഉണ്ടല്ലോ, അത് മാറണം. നോട്ടം മാറണം, കണ്ണിന് മാറ്റം വരണം. ആകപ്പാടെ മാറ്റം വന്നില്ലെങ്കിൽ കുഞ്ഞാട് ചെന്നായുടെ കൂടെ കിടക്കുകയില്ല. ഇത് 1000 ആണ്ടിൽ വരുമെന്നാണോ പറയുന്നേ? 1000 ആണ്ടിൽ വന്നോട്ടെ. ഇന്ന് ഈ പന്തലിൽ അത് വരണം. ഈ പന്തലിൽ അത് വരണം. നിന്നെ കുറിച്ചുള്ള ചിന്താഗതി മറ്റുള്ളവർക്ക് മാറണം. നിന്റെ സ്വഭാവത്തിന് മാറ്റം വരണം. ആര് വരുത്തും? എങ്ങനെ വരുത്തും?
എങ്ങനെ വരുത്തും? പരിശുദ്ധാത്മാവിനെ വരുത്താൻ പറ്റുള്ളൂ. ഈ സിംഹം പുല്ല് തിന്നുകയാണെങ്കിൽ സിംഹത്തിന് എന്തെല്ലാം മാറ്റം വരണം? സിംഹം നോൺ വെജ് അല്ലേ? അതെങ്ങനെ പുല്ല് തിന്നത്? ആട് പുല്ല് തിന്നുകൊണ്ടിരിക്കുക. സിംഹത്തിന് ആടിനെ തിന്നണമെന്നാണ് താല്പര്യം. പക്ഷെ ഇപ്പൊ ഈ സിംഹം പുല്ല് തിന്നുക, ആട് തിന്നുന്ന പോലെ പുല്ല് തിന്നുക. എങ്ങനെ ഇത് സംഭവിച്ചത്? അതിൻ്റെ മീശയെല്ലാം എടുത്തു മാറ്റുകയല്ല ചെയ്തത്, അതിൻ്റെ ഉടുപ്പ് ഒരു വേറെ ഉടുപ്പിടിക്കുകയല്ല ചെയ്തത്, അതിനെ പുതിയൊരു ഷൂ ഇടിക്കുകയല്ല ചെയ്തത്. ഇതിൻ്റെ ഈ ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം എവിടുന്നാണോ പുറപ്പെടുന്നേ, ആ കേന്ദ്രത്തെ ആരോ കയറി പിടിച്ചു. ടേസ്റ്റ്, ടേസ്റ്റ്, ആ ടേസ്റ്റിന്റെ സെന്റർ പോയിന്റിൽ ഉടമസ്ഥൻ കയറി തൊട്ടു. തൊട്ടപ്പോ പറയാ, മട്ടൻ എനിക്ക് ഇഷ്ടമല്ല, ചിക്കൻ എനിക്ക് മണം പോലും കേൾക്കണ്ട, എനിക്ക് വൈക്കോലും മതി. ഇത് ഇത് ഉടുപ്പിട്ട് മാറുന്ന മാറ്റമല്ല, അകത്തു വരുന്ന മാറ്റമാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മുടെ രുചി മാറ്റിയിട്ടില്ലേ? ദൈവം നമ്മുടെ പല ടേസ്റ്റുകളും മാറ്റിയിട്ടില്ലേ? ഇന്ന് രാത്രി വീണ്ടും ഒരു മാറ്റത്തിനായി ഏൽപ്പിച്ചുകൂട. എന്തിനാ പ്രസംഗിക്കുന്നേ? എന്തിനാ പ്രസംഗിക്കുന്നേ? എന്തിനാ? മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു മാറ്റം എനിക്ക് സംഭവിക്കണം, ഒരു മാറ്റം എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണം, ഒരു മാറ്റം എൻ്റെ ശുശ്രൂഷയിൽ സംഭവിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, കർത്തൃവേലക്കാര് ഫുൾ ടൈമോ പാർട്ട് ടൈമോ ആയിട്ട് സുവിശേഷ വേല ചെയ്യുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിക്കാമോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഞാനത് ചോദിച്ചത് വളരെ കൂടുതൽ പാസ്റ്റർമാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. അതെ, ദൈവദാസന്മാർക്കും കൂടെ പ്രയോജനപ്പെടുന്ന ഒരു സന്ദേശമായിട്ടായിരിക്കും ഇത് ഇന്ന് രാത്രി നിങ്ങൾക്ക് ലഭിക്കുന്നത്. എബ്രയർ ഒരു ഒറ്റ പ്രാർത്ഥന, പേരിന്റെ അർത്ഥമോ പേരിടാനുണ്ടായ സാഹചര്യമോ ഒന്നും വേണ്ടത്ര ചിന്തിച്ചില്ല, അല്ലെങ്കിൽ പരിഗണിച്ചില്ല. അവൻ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ എന്റെ അതിര് വിശാലമാക്കണമേ, എന്റെ ദൈവമേ എന്റെ അതിര് വിശാലമാക്കണമേ, എന്റെ ദൈവമേ എന്റെ അതിര് വിശാലമാക്കണമേ. ഞാൻ ചോദിക്കുന്നു, മനുഷ്യന് ദൈവം അതിര് വെച്ചിട്ടുണ്ടോ? മനുഷ്യന് ദൈവം അതിര് വെച്ചിട്ടുണ്ടോ? ഇല്ല, മനുഷ്യന് ദൈവം അതിര് വെച്ചിട്ടില്ല. പിന്നെ മനുഷ്യൻ അതിര് ആരാ വെച്ചത്? മനുഷ്യൻ തന്നെയാ വെച്ചത്. ആരൊക്കെയാ വെച്ചത്? ഒന്ന് നീ തന്നെ, രണ്ട് നിന്റെ വീട്ടുകാര്. നീ ഗുണം വരികയല്ല, നീ ഇത്രേ വരുവുള്ളൂ എന്ന് വീട്ടുകാർ ചെറുപ്പത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. മൂന്നാമതോ നാട്ടുകാര്. ഷിക്കാഗോ ഡെയിലി ന്യൂസിലെ സുപ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് ഷൂമേക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ചെറുപ്പത്തിൽ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ ഒരു അഡ്മിഷൻ ചെയ്തു. ഇന്റർവ്യൂ നടത്തിയ പ്രസിദ്ധനായ സാറ് പറഞ്ഞു, നിനക്ക് വരയ്ക്കാൻ ടാലന്റ് ഇല്ല, വേറെ പണിക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ അവനെ ഒരു പരിധി വെച്ചു. ആര്? സാറ്. നീ ഇത്ര വരുവുള്ളെന്ന് പറഞ്ഞു. പക്ഷെ അവൻ തീരുമാനിച്ചു, ഈ പരിധി ഞാൻ മാറ്റും. അവൻ പരിശ്രമിച്ചു, അവൻ പ്രാർത്ഥിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആയിട്ട് അവൻ ഉയർന്നു. 1950 അവാർഡ് അവന് കിട്ടി. നമുക്ക് പരിധി വെക്കുന്നത് ആരാ? ഒന്ന് നമ്മള്, രണ്ട് നമ്മളെ കുടുംബക്കാര്, മൂന്ന് നമ്മുടെ സമൂഹം. സ്തോത്രം. ദൈവം ആർക്കും പരിധിയൊന്നും വെച്ചിട്ടില്ല. ഞാൻ വചനം കൊണ്ട് നിങ്ങളെ അത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ദൈവം നീ ഇത്രയും വന്നാ മതി എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. നീ ഇത്രയും വന്നാ മതി, നീ ഇത്രയും ആത്മാക്കളെ നേടിയാ മതി, നീ ഇത്രയും പ്രസംഗിച്ചാ മതി, നീ ഇത്രയും സ്ഥലത്ത് പോയാ മതി, നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാ മതി, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി, ഇത്രയും ആരോഗ്യം നിനക്കും മതി, ഇത്രയും പൈസ നിനക്കും മതി, ഇത്രയൊക്കെ മതി എന്ന് ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. ദൈവം ആർക്കും പരിധി വെച്ചിട്ടില്ല. ഞാനും നിങ്ങളും കൂടി ഉണ്ടാക്കിയ പരിധി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്ന് രാത്രി എടുത്തു മാറ്റാൻ ഒന്നും മനസ്സുവെച്ചാൽ പരിശുദ്ധാത്മ ശക്തി നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങളിലൂടെ സംഭവിപ്പിക്കുമാറാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് അബ്രഹാം വായിച്ചാട്ടെ പ്ലീസ്. ഉൽപ്പത്തി പതിനേഴ് പതിനെട്ട്
ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന്
അബ്രഹാമിനിട്ട പരിധിയാണത് അബ്രഹാമിനിട്ട് അതിലാണത് ഇവിടെ വരെ മതി. എന്താ കാര്യം? ദൈവം അവന് വാഗ്ദാനം നൽകി, അവനത് വിശ്വസിച്ചു, അവനതനുസരിച്ചു. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നു. അങ്ങനെ അവനൊരു ഇസ്മായേലിനെ കിട്ടി. അത്രേ പറഞ്ഞാൽ മതിയല്ലോ. ദൈവം തമ്പുരാൻ മറന്നെന്ന യവൻ വിചാരിച്ചത്, പക്ഷെ ദൈവം മറന്നിട്ടില്ല. ദൂത് കേട്ടുകൊള്ളുക, ദൈവം നിന്നോട് വചനത്തിലൂടെയോ പ്രവചനത്തിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ സ്വപ്നത്തിലൂടെയോ പറഞ്ഞിട്ടുള്ള ഒരു ദൂതും ദൈവം മറക്കത്തില്ല. നീ മെഡിക്കൽ കോളേജിൽ കടന്നാലും അവിടെ നിന്ന് നിന്നെ പുറത്തിറക്കി നിന്നോട് പറഞ്ഞ ദൂത് നടത്താൻ ഈ ദൈവം നീ 6 മാസമേ ജീവിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ വിധി എഴുതുമ്പോൾ നീ ആ വിധി ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് വലത്തെ കയ്യിൽ ദൈവത്തിന്റെ പ്രോമിസ് എടുത്ത് ഉയർത്തി പിടിക്കണം. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ദൈവം ചിലർക്ക് മരണത്തിന്റെ ഡേറ്റ് ഇന്ന് രാത്രി മാറ്റുന്നു. പിശാച് കുറിച്ചിട്ട മരണരേഖ ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാ, ഡിലീറ്റ് ചെയ്ത രാത്രിയാ, ഡിലീറ്റ് ചെയ്ത രാത്രിയാ. നിനക്കെതിരെ എഴുതിയ വിധി ഇതാ പരിശുദ്ധാത്മാവ് മായിക്കുന്നു. വിശ്വസിച്ച് ഏറ്റെടുത്തോ, വിശ്വസിച്ച് ഏറ്റെടുത്തോ. പ്രസംഗം ഇൻഫർമേഷൻ അല്ല, ഡെലിവറൻസ് ആണ്. This is the time of miracle. This is the time of deliverance. ഹല്ലേലൂയ. അബ്രഹാമേ, ദൈവത്തിന് മറവിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. നിന്നോട് പറഞ്ഞതൊന്നും അവൻ മറക്കത്തില്ല, അവൻ കുറയ്ക്കത്തില്ല, അവൻ തിരുത്തത്തില്ല. ശരിക്കും തിരിയുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം, നിന്നോട് പറഞ്ഞതൊന്നും അവൻ മറക്കുകയില്ല, അവൻ കുറയ്ക്കുകയില്ല, അവൻ തിരുത്തുകയില്ല. നീയായിട്ടത് കുറയ്ക്കരുത്, നീയായിട്ടത് തിരുത്തരുത്. ഒരാസാധാരണ വിളിതിന്റെ മേലുണ്ട്, ഒരാസാധാരണമായ അഭിഷേകത്തിന്റെ മേലുണ്ട്, ഒരാസാധാരണമായ കോളിങ്ങിന്റെ മേലുണ്ട്. അത് വെളിപ്പെടുന്ന വർഷമായിട്ട് 2013. അബ്രഹാമേ, നിന്റെ ഭാര്യ ഗർഭവതിയാകാൻ പോകുന്നു. അബ്രഹാം നടക്കാത്ത കാര്യം പറയില്ല ദൈവമേ. അമ്മാജി പറയില്ല എന്റെ ഭാര്യ റിട്ടയർഡാ, ദൈവം ഒന്നും വേണ്ടുന്നില്ല. റിട്ടയർമെന്റ് വെച്ചത് ദൈവമല്ല മനുഷ്യനാണ്. കാലേബ് പറയുന്നു 85 വയസ്സിലും ഞാൻ റിട്ടയർ ആകാൻ ഉദ്ദേശിക്കുന്നില്ല, ആ മല എനിക്ക് തരിക. ഹല്ലേലൂയ. നിന്റെ ഭാര്യ സാറായിൽ നിന്ന് നിനക്ക് മകൻ ജനിക്കുമ്പോൾ അബ്രഹാം പറഞ്ഞു, കർത്താവേ അത്രയൊന്നും കഷ്ടപ്പെടണ്ട, നീ പണ്ട് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, നീയും വിശ്വസിച്ചു, നിന്നെ കൊണ്ട് നടത്താൻ പറ്റിയില്ല, ഇനിയിപ്പം നമ്മൾ രണ്ടും അറിഞ്ഞാൽ മതി, ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അതൊരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്, വെളി വിണ്ണണ്ട, ഇത് എൻ്റെ മകനാണ്, നീ തന്നാന്ന് ഞാൻ സാക്ഷി പറഞ്ഞോളാം പോരെ. ഇസ്മായിൽ എൻ്റെ മുൻഭാഗം ജീവിച്ചു, ഇവന് വലിയ ചിത്തജൂലിയൊന്നും വരാതെ കാത്തച്ചാൽ മതി. ഇസ്മായിൽ തമ്പുരാൻ പറഞ്ഞു, എനിക്ക് അക്ഷരത്തെറ്റൊന്നും പറ്റിയിട്ടില്ല, എനിക്ക് ഓർമ്മക്കുറവില്ല, നിന്നോട് പറഞ്ഞത് ദാസിയിൽ നിന്നൊരു മകൻ ലഭിക്കുമെന്നല്ല, നിന്റെ ഭാര്യ സാറയിൽ നിന്നൊരു മകൻ ലഭിക്കുമെന്ന വളഞ്ഞ വഴിയിലൂടെ നേടിയതല്ല, ദൈവം നേരിട്ട് തരുന്നതുണ്ട്, ദൈവം നിനക്ക് ചിലത് തരാൻ പോകുന്നു, അത് അപഹരിക്കാൻ ആർക്കും കഴിയാത്ത. ആമേൻ, ആമേൻ. ഇസ്മായിൽ ജീവിച്ചിരുന്നാ മതി, പരിധി പരിധി. അബ്രഹാം തനിക്ക് ഒരു പരിധി നിശ്ചയിച്ചു. ദൈവം തമ്പുരാൻ വന്നച്ച കല്ലെടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു, ഇവിടം കൊണ്ട് തീരുന്നതല്ല നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ്, ഇവിടം കൊണ്ട് തീരുന്നതല്ല ഞാനും നീയുമായിട്ടുള്ള ഉടമ്പടി. ഇന്ന് രാത്രി സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ നിമിത്തം, പ്രതികൂലങ്ങൾ നിമിത്തം, സമ്മർദ്ദങ്ങൾ നിമിത്തം നമ്മൾ പലപ്പോഴും വിഷൻ വെട്ടി ചുരുക്കുന്നവരാണ്, നമ്മൾ പലപ്പോഴും ദർശനങ്ങളെ വെട്ടി ചുരുക്കുന്നവരാണ്, വാഗ്ദത്തങ്ങളെ പകുതി വെച്ച് വിട്ടുകളയാവുന്ന പറയുന്നവരാണ്. 2013 സ്റ്റേറ്റ് കൺവെൻഷനിൽ പരിശുദ്ധാത്മാവ് ദൈവ സഭയോട് പറയുന്നു, ദൈവ ദാസന്മാരോട് പറയുന്നു, ദൈവ ജനത്തോട് പറയുന്നു, പരിധികളെ മാറ്റുക. രണ്ടാമത്തെ ആള് ലോത്ത്. ഉൽപ്പത്തി 19:19 ഓർത്തിരിക്കാൻ എളുപ്പ, 19:19.
നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു, പർവ്വതത്തിൽ ഓടി എത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷെ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം.
ദൈവം നിന്നോട് ഓടാൻ പറഞ്ഞിടം വരെ നിനക്ക് ഓടാനുള്ള പവറും കൂടെ അവൻ തരാതിരിക്കുമോ? ശ്രദ്ധിച്ച് കേട്ടേ, ദൈവം നിന്നോട് ചെയ്യാൻ പറഞ്ഞ ജോലി തീരുന്ന വരെ ഇടി വെട്ടിയാലും നീ മരിക്കുകയില്ല. ദൈവം നിന്ന് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നത് വരെ മൂർഖമ്പാമ്പ് വന്ന അടിച്ചിട്ട് തിരിച്ചു പോകും, നീ നിലനിൽക്കും. തിരമാല വന്ന് അടിച്ചിട്ട് ഇറങ്ങിപ്പോകും, നീ നിലനിൽക്കും. വണ്ടി വന്ന് ഇടിച്ചിട്ട് നീ നിൽക്കും. പേടിക്കണ്ട, നിന്നോട് പറഞ്ഞത് ചെയ്യാൻ നിനക്ക് കേൾപ്പ് തരാതെ നിന്നോട് പറയുമോ? ഒരു ആവേശം മാത്രമല്ല, വചനമാണ്. നോക്കൂ, ലോത്തിനോട് പോകാൻ പറഞ്ഞ പർവ്വതം വരെ പോകാനുള്ള എനർജി ആ വാക്കിനകത്തുണ്ട്, ആ വാക്കിനകത്തുണ്ട്. സ്തോത്രം. നിന്നെ വിളിച്ച വിളിക്കകത്ത് അത് ഫുൾഫിൽ ചെയ്യാനുള്ള എനർജി ഉണ്ട്, നിന്റെ മേൽ ചൊരിഞ്ഞ അഭിഷേകത്തിനകത്ത് അത് പൂർത്തീകരിക്കാനുള്ള എനർജി ഉണ്ട്, ഉണ്ട്, ഉണ്ട്. സംശയിക്കണ്ട, ലോകം നിന്നെ സഹായിക്കണ്ട, മനുഷ്യർ നിന്നെ സഹായിക്കണ്ട, നിന്റെ മേലുള്ള വിളി അത് മതിയായതാണ്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ലോത്തേ, ലോത്തേ, നിന്നോട് പോകാൻ പറഞ്ഞ പർവ്വതം വരെ പോകാൻ നിനക്ക് കൽപ്പ് തരും, ഇല്ലെങ്കിൽ വഴിക്ക് വെച്ച് ഉരുണ്ട് വീഴട്ടെ, മുമ്പോട്ട് പോ. കാലിടറി വീഴുകയാണെങ്കിൽ വീഴട്ടെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോ. പറഞ്ഞവൻ വിശ്വസ്തൻ. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഒരു റിക്വസ്റ്റ് ചെയ്ത്, കർത്താവെ ഞാൻ ഈ ഒരു ഷോർട്ട് കട്ട് ഇങ്ങോട്ടൊന്ന് കയറിക്കോട്ടെ. ആ അങ്ങനെയാണ്, അങ്ങനെ ചെയ്യും. വേദപുസ്തകം പഠിക്കുന്നവർ പറയുന്നത് അത് പെർമിസീവ് വില്ലെന്ന്, പെർഫെക്റ്റ് വില്ല് അപ്പുറത്ത് കിടക്കുക. പെർമിസീവ് വില്ലെന്നൊരു വില്ലില്ല, പഠനത്തിന് വേണ്ടി പറയുന്നതാ. അങ്ങനെ നിർബന്ധിച്ചു, ആ എന്നാ പോ എന്ന് പറഞ്ഞു.
പോയിട്ട് എന്ത് കിട്ടിയെന്ന് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലായിക്കോളും, ഹോംവർക്ക് ചെയ്താൽ മതി. തലമുറ ദൈവകൃപയിൽ നിൽക്കണോ? പ്രവചന ദൂത് കേട്ടോ, തലമുറ ദൈവകൃപയിൽ നിൽക്കണോ? പറഞ്ഞടത്ത് പൊക്കോ, പറഞ്ഞടത്ത് ചെയ്തോ, പറഞ്ഞടത്ത് നിന്നോ. നീ കേട്ട ദൈവശബ്ദം നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ, അതിനോട് വിശ്വസ്തത പാലിച്ചോ. നിന്റെ തലമുറ പെരുവഴിയാകാൻ അവൻ സമ്മതിക്കയില്ല, നിന്റെ തലമുറ ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കയില്ല. കുറുക്കുവഴി തേടിയാൽ തലമുറ കോർത്തിപ്പോലും കാണുക. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ കഥാപാത്രം, പരിധി സ്വയം പരിധി നിശ്ചയിച്ച മൂന്നാമത്തെ കഥാപാത്രം യൂദ. യൂദായിക്ക് വാക്യം വായിക്കണ്ടല്ലോ, മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എല്ലായിടത്തും ഉണ്ട്. അഞ്ചപ്പോ 5000 കൊടുക്കുന്ന യേശുവിൻ്റെ കൂടെ നടന്നിട്ട്, വെള്ളം വീഞ്ഞാക്കുന്ന യേശുവിൻ്റെ കൂടെ നടന്നിട്ട്, രക്തസ്രാവം സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കൂടെ നടന്നിട്ട്, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന യേശുവിൻ്റെ കൂടെ നടന്നിട്ട്, നിത്യജീവൻ്റെ ഉടമസ്ഥനായ യേശുവിൻ്റെ കൂടെ നടന്നിട്ട്, ഈ 30 വെള്ളിക്കാശയിൽ നീ നിന്നെ ഒതുക്കിക്കളതല്ലോ എൻ്റെ യൂത. ഈ 30 വെള്ളിക്കാശയിൽ ഒതുക്കേണ്ട ആണോ ഈ കേസ് കേട്ടത്? നീ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? എന്ത് ഈ കാണിക്കണേ? ഇതിനകത്തൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് 10 രൂപ ഉണ്ടാക്കാമെന്നാണോ വിചാരിക്കുന്നത്? നിന്നെപ്പോലെ മണ്ടം ഭൂമി വേറൊന്നുമില്ല. വാഴക്കൊല കച്ചവടം അതിനേക്കാളൊക്കെ ലാഭം ഉണ്ടാവും. പിണക്കൊന്നും തോന്നരുത്. ഇതിനകത്ത് ചുറ്റിക്കറങ്ങി 10 രൂപ ഉണ്ടാക്കാവുന്നോ? കഷ്ടം. കണ്ണടച്ച് തുറക്കുമ്പോൾ നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നേ. ഇത് ആരെയാ നമ്മൾ ഈ വിശ്വസിക്കുന്നത്? ആരെയാ നമ്മൾ ഈ പ്രസംഗിക്കുന്നത്? ഒരു രാത്രി മുഴുവൻ മീൻ പിടിച്ചു ഒന്നും കിട്ടിയില്ല. 10 ദിവസം കൂട്ടരും പറയുന്നു ഇന്ന് ഇവിടെ മീനില്ല, ക്ലൈമറ്റ് മോശം. നേരം വെളുത്ത് തമ്പുരാൻ പറഞ്ഞു ഒറ്റ വല ഇറക്കാൻ. ആ വല വലിച്ചു കയറ്റാൻ പറ്റാത്ത വണ്ണം ഹെവി ആയിരുന്നു. ഇതിനകത്ത് മെസ്സേജ് എന്നറിയോ? തമ്പുരാൻ ഇടപെട്ടാൽ ഒറ്റ വല കൊണ്ട് കടം മാറും. ഒറ്റ വല കൊണ്ട് പ്രതിസന്ധി മാറും. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഞരങ്ങി നടു ഒടിഞ്ഞ് നിൽക്കുന്ന കൂടപ്പുറപ്പ് നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതി ഞാൻ പറയാം, ദൈവത്തിന് അധികം സമയം വേണ്ട, നിന്റെ സ്ഥിതി മാറ്റാൻ. ഒരു അടയാളത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്തു നോക്ക്. പ്രസംഗം കഴിയുന്ന വഴിയാ ഓഫീസിൽ ചെല്ലേ. കഴിവിന്റെ പരമാവധി ഒരു ഓഫറിംഗ് ഇങ്ങ് എഴുതി കൊടുത്തു നോക്ക്. എന്നിട്ട് നഷ്ടം വന്നെങ്കിൽ വിവരം പറ വകുപ്പുണ്ടാക്കണം. യൂദാ പരിമിതപ്പെടുത്തി, കിട്ടുന്നത് ഇത്രയാട്ട് ഇത്ര മതി. എന്നാ പിന്നെ ഒരു 3000 പക്കാമ്പലായിരുന്നു. 30 ചീപ്പായി പോയി. അത് പുള്ളിയുടെ ആ സ്വഭാവത്തിന്റെ കേട്ടോ. പുള്ളി മേടിച്ച കയറ് തന്നെ സെക്കൻഡ് ഹാൻഡ് തേയിലെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്നൊരു കയറ് മേടിച്ചു. ഏതായാലും മരിക്കാൻ പോകുക, പുതിയ കയറ് കിടക്കാൻ മേല. ബാക്കി കാശ് എന്നെ തന്നെ സോഡ നിറയ്ക്കാൻ കുടിക്കാനാണോ പോകല്ലേ? അല്ല, ആർക്ക് കൊടുക്കാൻ? ഇതൊക്കെ ഭ്രാന്തെന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും പ്രാർത്ഥിച്ചാലൊന്നും മാറിയ ഇത്രയുള്ളോ നിനക്ക് ഈ പ്രതീക്ഷ? മഹാരാജാവിന്റെ കൂടെ നടന്നിട്ട്, സർവശക്തന്റെ കൂടെ നടന്നിട്ട് ഇത്രയുള്ളോ പ്രതീക്ഷ? 30 വെള്ളിക്കാശേ പ്രതീക്ഷയുള്ളോ? ഒരു പഞ്ചായത്ത് ചോദിക്കും നിനക്ക് തരും, ഒരു സ്റ്റേറ്റ് ചോദിക്കും നിനക്ക് തരും. അവൻ വലിയവനാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിൽ ഒറ്റവണ്ണം പൂർണ്ണമായി.
ഞാൻ ആദ്യം പറഞ്ഞ വാചകം വീണ്ടും പറയുന്നു. എന്തിനാ പ്രസംഗം കേൾക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം. ഒരു ഇൻഫർമേഷൻ അല്ല, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാ, ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ. അങ്ങനെയാണെ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുത്തോ. വചനം, ഓരോ വചനവും വിടുതലായി മാറും, ഓരോ വചനവും ഡെലിവറൻസ് ആയി മാറും, ഓരോ വചനവും പ്രവചനമായി മാറും, ഓരോ വചനവും സൗഖ്യമായി മാറും. പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ നിന്റെ വിടുതൽ നീ തിരിച്ചറിയും. നിനക്ക് അകത്തും പുറത്തും മാറ്റം വരുന്നത് വചനത്തിന്റെ ഇടയിൽ നടക്കും. എനിക്ക് ഭയങ്കര വിശ്വാസ പ്രസംഗത്തിൽ. ഞാനൊരു 6 മാസം നെഞ്ചുവേദനയിൽ ഭാരപ്പെട്ടു. എറണാകുളത്തുള്ള മെയിൻ ഹോസ്പിറ്റലിലെല്ലാം എൻ്റെ സ്നേഹിതർ എന്നെ കൊണ്ടുപോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, എൻ്റെ ദൈവമേ എന്നെ ഒന്ന് അഡ്മിറ്റ് ചെയ്യണേന്ന്. അവർ കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തിച്ച് പറയും നിങ്ങൾക്ക് ഒരു അസുഖമില്ല, വീട്ടിൽ പോകാം. ഞാൻ വീട്ടിൽ വരും, എനിക്ക് വേദന തുടങ്ങും. എൻ്റെ സെൻറ്ററിലെ കൂട്ടുവേലക്കാരെല്ലാവരും കൂടെ വന്ന് ഹോളിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഹോളിൽ കിടന്ന് ഉരുളും വേദന കാരണം, പെയിൻ കാരണം. ഏത് ടെസ്റ്റ് നടത്തിയാലും രോഗം കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. പലരും പ്രാർത്ഥിച്ചു, സൗഖ്യം വന്നില്ല. പ്രവാചകന്മാർ വന്ന് പ്രാർത്ഥിച്ചു, തൽക്കാല ആശ്വാസം കിട്ടിയുള്ളൂ. 3 മാസം 4 മാസം ഒക്കെ മുമ്പോട്ട് പോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്കൊരു മെസ്സേജ് കേൾക്കാൻ അവസരം തരാമോ, എനിക്കൊരു ആത്മനിറവുള്ള ഒരു അഭിഷിക്തന്റെ പ്രസംഗം കേൾക്കാൻ ഒരു അവസരം തരാമോ, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഒരു ആത്മനിറവിലൊരു ദൂതിനകത്ത് സൗഖ്യം ഉണ്ടെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞോ. വചനമയച്ച് സൗഖ്യമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സങ്കല്പമല്ല, അത് 2013 നിലമ്പൂർ പന്തലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൃപയാൽ പിറവത്തൊരു കൺവെൻഷൻ വന്നു. ഞാൻ ആ സംഘാടകരെ വിളിച്ചു പറഞ്ഞു, ഞാൻ 8 മണിക്ക് അവിടം വരെ വരും, എന്നെ വിളിച്ച് ശേഷലോട്ടൊന്ന് കൊണ്ടുപോകരുത്, പ്രസംഗം കേൾക്കാനാണ് വരുന്നത്. ഞാൻ 8 മണിക്ക് അവിടെ ചെന്നു. എൻ്റെ ദൈവമേ, എൻ്റെ വായിച്ച് കേട്ടിട്ടില്ലാത്ത മനുഷ്യനാണ്. ആ ദൂത് എനിക്ക് വേണ്ടിയായിരുന്നു. അന്ന് എനിക്കൊരു വിടുതൽ കിട്ടി. പ്രസംഗം നിന്നെ മാറ്റം വരുത്താനുള്ളതാണ്. നിന്റെ സ്ഥിതി മാറ്റാൻ, നിന്റെ പൊസിഷൻ മാറ്റാൻ, നിന്റെ മനോഭാവം മാറ്റാൻ ഈ മെസ്സേജിന് ഇന്ന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്ത് ഏറ്റെടുത്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു, കർത്താവ് അത് ചെയ്യും. സ്വയം പരിധി നിശ്ചയിച്ച 3 പേരെ ഞാൻ കാണിച്ചു. ദൈവം പരിധി നിശ്ചയിച്ച 3 കാര്യം കാണിക്കാം. യിരെമ്യാവ് 5:22. യിരെമ്യാവ് 5:22.
നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എന്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു.
ഞാൻ കടലിന് കടക്കാൻ പറ്റാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. മറ്റു ഭാഗങ്ങളൊക്കെ വായിക്കാം, എത്ര അലച്ചാലും ആ അതിർ ലംഘിക്കാൻ പറ്റുകയല്ലെന്ന് തിരുവചനം പറയുന്നു. അപ്പൊ ദൈവം അതിര് വെച്ചിട്ടുണ്ട്, പക്ഷെ മനുഷ്യനല്ല, ഈ പ്രകൃതിക്ക്. എന്തിനാ ദൈവം കടലിന് അതിര് വെച്ചതെന്നറിയാവോ? നിന്നെ വിഴുങ്ങാതിരിക്കാൻ. ദൈവം നിനക്കല്ല അതിര് വെച്ചിരിക്കുന്നത്, നിന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ശക്തികൾക്ക്, നിന്നെ തകർക്കാൻ സാധ്യതയുള്ള ശക്തികൾക്ക് ദൈവം അതിര് വെച്ചിട്ടുണ്ട്. നിനക്കതിര് വെച്ചിട്ടില്ല. നിന്നെ വിഴുങ്ങിക്കളയാൻ, നിന്നെ ഒടുക്കിക്കളയാൻ, നിന്നെ തകർത്ത് കളയാൻ, അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാ ശക്തിക്കുമെതിരെ ദൈവം അതിര് വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കാവോ? കൊടുങ്കാറ്റടിക്കട്ടെ, കഠിന രോഗം വരട്ടെ, കഠിന അപവാദം നിനക്കെതിരെ പറയട്ടെ, കഠിന പ്രതികൂലം നിനക്കെതിരെ ഉണ്ടാകട്ടെ, സ്വന്തം ആളുകൾ നിനക്കെതിരെ എഴുന്നേൽക്കട്ടെ, ഒരു അതിര് ദൈവം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എത്ര അലച്ചാലും അത് കടക്കത്തില്ല. കേട്ടെ, കഴിഞ്ഞ വർഷങ്ങളിൽ നിനക്കെതിരെ വന്ന പല കാറ്റും നിന്നെ അടിച്ചു വീഴിക്കാഞ്ഞത് ഈ അതിരുള്ളത് കൊണ്ടല്ലേ? ദൈവം നിനക്ക് വെച്ച് അതിര് എത്ര ശക്തമാണ്! ദൈവം നിന്റെ കുടുംബത്തിന്, ദൈവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെച്ച് അതിര് എത്ര ശക്തമാണ്! ഈ 2013 ഇവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കാൻ നിനക്ക് പ്രാപ്തി തന്നത് നിന്നെ മുക്കിക്കളയാൻ മന്ത്രവാദികളും ആഭിചാരികളും ആമേൻ പ്രതികൂല ശക്തികളും പടപൊരുതിയപ്പോൾ ദൈവത്തിന്റെ അതിര് നിന്നെ നിർത്തി. ദൈവം അതിരിട്ടിട്ടുണ്ട് കടലിന്, നിനക്കല്ല. ജീസസ്, ഇനി വായിപ്പിക്കാതെ അങ്ങ് പറയാം. 104:19 യെശയ്യാവ് 40:26 ദൈവം പ്രപഞ്ചത്തിന് അഥവാ സൂര്യന് ചന്ദ്രന് നക്ഷത്രങ്ങൾക്ക് പരിധി വെച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പരിധി വെച്ചിട്ടുണ്ട്. 3, ദൈവം കാട്ടുമൃഗങ്ങൾക്ക് പരിധി വെച്ചിട്ടുണ്ട്. 104:20-21 നീ ഇരുട്ട് വരുത്തുന്നു, രാത്രിയുണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു. ഒരു ദൂത് കേട്ടോണം, കാട്ടുമൃഗങ്ങളൊക്കെ സഞ്ചരിക്കുന്ന കാണുമ്പോൾ പേടിക്കണ്ട, ഒരു സമയം വെച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ മണിക്കൂറോടെ കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കും. സൂര്യൻ ഉദിക്കുമ്പോൾ നിന്നെ കണ്ണുരുട്ടി കാണിച്ച കാട്ടുമൃഗങ്ങൾ, നിനക്ക് ഭീഷണി മുഴക്കിയ കാട്ടുമൃഗങ്ങൾ, അത് എത്ര വലിയ ഹിംസ ജന്തുവാണെങ്കിലും നീതി സൂര്യന്റെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ഒളിക്കും. ഒന്നോ രണ്ടോ കാട്ടുമൃഗം വന്ന വിഷമിക്കണ്ട, ദൈവം അയച്ചിട്ടാ വന്നത്. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു. കൂട്ടുവേലക്കാരോട് ഒരു ദൂത് പറയാം, ഒരു കാലഘട്ടം ഇരുട്ടിന്റെ സമയമായിരിക്കും. ദൈവം വരുത്തിയതാ, ദൈവം വരുത്തിയതാ. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാവുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങും. അതെ, പലതും നിനക്കെതിരെ എഴുന്നേറ്റ് വരും. പക്ഷെ ഒരു ടൈം ഉണ്ട് ഇതിന്, ഒരു ടൈം ഉണ്ട്. അത് കഴിയുമ്പോൾ അതൊക്കെ മാറും. ഒരു കാലഘട്ടം ഉണ്ട്, പിടിച്ചു നില്ല. വെറുതെ സ്തോത്രം ചെയ്ത് പറ്റുമെങ്കിൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക. ഒരു ടൈം കഴിയുമ്പോൾ ഇതിന്റെ പൊടി കാണുകയല്ല. നീ ഉയർത്തെഴുന്നേറ്റ് ഇവിടെ നിൽക്കും, നീ ഉയർത്തെഴുന്നേറ്റ് ഇവിടെ നിൽക്കും. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് മനുഷ്യനെ ദൈവം അതിരി വെച്ചിട്ടില്ല, പരിധി വെച്ചിട്ടില്ല എന്ന് പറയുന്നു? മൂന്ന് കുറിപ്പുകൾ തരാം, മൂന്ന് കുറിപ്പുകൾ തരാം. ഒന്ന്, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 27 മുതൽ 31 വരെ അതിപ്രധാനപ്പെട്ട വാക്യം. നമുക്കറിയാവുന്ന വാക്യമാ, വായിക്കുമ്പോൾ ദയവായി കേട്ടാട്ടെ. 40-27 മുതൽ.
എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്ക് അറിഞ്ഞുകൂടയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും.
ആമേൻ. ആ വചനത്തിനായിട്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം നിനക്ക് പരിധി വെച്ചിട്ടില്ല. ദൈവം പറയുന്ന നീ പറക്കണമെന്നാ, ദൈവം പറയുന്ന നീ പറക്കണമെന്നാ, നടക്കുമെങ്കിലും ചെയ്യണം. കിടക്കരുത്, ദൈവത്തെ ഓർത്ത് നീ പറക്കണമെന്നാ ദൈവം ഉദ്ദേശിക്കുന്നത്. അഹോയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ പറക്കും, ഓടും, നടക്കും. അപ്പോൾ ഒരാളെ ചോദിച്ചു, പാസ്റ്ററേ ആദ്യം പറക്കും പിന്നെ ഓടും പിന്നെ നടക്കും, അപ്പം കീഴോട്ടാണല്ലോ. പ്രൈസ് ദി ലോർഡ്. വിഷമിക്കണ്ട, ദൈവത്തിൻ്റെ ഓർഡറല്ല ബൈബിളിൽ കിടക്കുന്നത്. മൂന്ന് തെളിവ്, രണ്ടോ മൂന്നോ തെളിവ് വേണേൽ പുസ്തകത്തിൽ തരാം, ഒരെണ്ണം മാത്രം ഇപ്പോൾ ഓർത്തു. ഈ സമാഗമന കൂടാരത്തിലെ പെട്ടകത്തിൻ്റെ കൃപാന്തരത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞിരിക്കുന്നു, അത് ദൈവത്തിൻ്റെ ഓർഡറാണ്. പക്ഷെ നമ്മൾ ആദ്യം ചെല്ലുന്ന പ്രാകാരത്തിലാണ്, നേരെ തിരിച്ചാ സംഭവം. നമ്മുടെ ഓർഡർ തിരിച്ചാ, നമ്മൾ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം, ദൈവം തമ്മരം അവിടെ ഇങ്ങോട്ടാണ്. ദൈവം തമ്മരം നേരെ കൃപാസനം, പിന്നെ ഇങ്ങോട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ദശോദിക്കാൻ നേരത്തിൽ ദൈവത്തിൻ്റെ ഓർഡറാണ്. ദൈവം ആദ്യം ആത്മാവോ പറയുന്നത്, ആത്മാവ് പ്രാണൻ ദേഹം. നമ്മളോ ആദ്യം ദേഹം, പിന്നെ 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 ആത്മാവ്. സമയം കിട്ടുമ്പോഴല്ലേ ആത്മാവിന്റെ കാര്യത്തിലോട്ട് പോണേ. അപ്പൊ ദൈവത്തിന്റെ ഓർഡറല്ലേ ഈ പറഞ്ഞിരിക്കുന്ന ദേശീയപ്രവചനത്തില്. നീ പറക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനാ, എഴയാനും എരക്കാനും സൃഷ്ടിക്കപ്പെട്ടവനല്ല. എത്ര പേർക്ക് ഞാൻ പറയും തിരിയുന്നുണ്ട്? എഴയാനും എരക്കാനും സൃഷ്ടിക്കപ്പെട്ടവനല്ല, പറക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനാ. കരങ്ങൾ ഉയർത്തിരുന്ന നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൂതിന് വേണ്ടിയാ വാക്യം വായിപ്പിച്ചത്. ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന പരിധി എന്നാണെന്നറിയാമോ? കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാൻ. സ്തോത്രം, 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 സ്തോത്രം. ദൈവദാസൻ നേരത്തെ അത് ഓർപ്പിച്ചു. കുറെ കാലം കഴിയുമ്പോൾ ഈ ചിറകെല്ലാം അങ്ങോട്ട് ബലഹീനമാകും, അതെല്ലാം കൊത്തി പറിച്ചങ്ങ് കളഞ്ഞേച്ച് വീണ്ടും ഫ്രഷ് ആകും. ഈ കഴിഞ്ഞ നാളുകളിൽ ക്ഷീണിച്ചിട്ടാണ് ഈ കൺവെൻഷൻ വന്നതെങ്കിൽ പുതിയ ചിറക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തരും. പുതിയ ചിറക്, പുതിയ ചിറക്, പുതിയ ചിറക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഉദരും, പഴയതെല്ലാം ഇന്ന് രാത്രി മാറും. ഒരു പുത്തൻ ശക്തി, ഒരു പുത്തൻ അഭിഷേകം, വചനം കേട്ട എല്ലാവരുടെയും മേൽ ആത്മാവ് വന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിലമ്പൂർ കൺവെൻഷനിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആത്മശക്തി ഇതാ ഇറങ്ങി വരുന്നു. രക്തത്താൽ ജയം. ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ ഈ മാസത്തിൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു. പെന്തക്കോസ് നാളിൽ അവർ കൂടിയിരുന്നപ്പോൾ അഗ്നിജ്വാല, കാറ്റ്, മുഴക്കം, അന്യഭാഷ, അത് കഴിഞ്ഞ് നാലാമത്തേതിലോട്ട് വന്നപ്പോൾ പ്രാർത്ഥിക്കരുതെന്ന ഓർഡർ, അവരിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തലം കുലുങ്ങി. കെട്ടിടത്തിന് ഷെയ്ക്കുണ്ടാക്കുന്ന ഒരു ശക്തിയാ നിന്റെ മേലെ ഇറങ്ങി വന്നിരിക്കുന്നത്. കെട്ടിടത്തിന്റെ പില്ലറ് പോലും കുലുക്കുന്ന ഒരു ശക്തിയാ നിന്റെ മേൽ ഇറങ്ങി വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ താമസിക്കുന്ന പഞ്ചായത്തിനൊരു കുലുക്ക് ഈ വർഷത്തിൽ ഉണ്ടാകട്ടെ. അത് ഇന്ത്യയെ കുലുക്കുന്ന അഭിഷിക്തന്മാർ ഇവിടെ നിഴലേൽക്കട്ടെ. മലബാറിൽ നിന്ന് ശക്തന്മാരായ പ്രസംഗികന്മാർ എഴുന്നേൽക്കാൻ പോകുന്നു. പ്രാപിച്ചോ, പ്രാപിച്ചോ, വിശ്വസിച്ചേറ്റെടുത്തോ. അത് ഞാനാകട്ടെ എന്ന് പറ, അത് ഞാനാകട്ടെ എന്ന് പറ. നിന്റെ പ്രായം കടന്നുപോയിട്ടില്ല. നിനക്കിപ്പോ ഉള്ള വിദ്യാഭ്യാസം മതി, നിനക്കുള്ള വണ്ണം മതി, നിനക്കുള്ള പൈസ മതി. ഒരഭിഷേകം പുതുക്കി പ്രാപിച്ചാൽ സ്ഥിതി മാറും. എന്താ പറക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഗമനാഗമനങ്ങളുടെ രീതി മാറും. നിന്റെ ഗമനാഗമനങ്ങളുടെ സ്പീഡ് മാറും, രീതി മാറും. ദൈവം തൊട്ടവനെ കണ്ടാൽ അറിയാം. സംശയിക്കണ്ട, നിന്റെ സ്പീഡ് ദൈവം മാറ്റാൻ പോകുന്നു. അവൻ എന്റെ കാലുകളെ മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കുന്നു. കൂട്ടറെ പോയാലും കാറെ പോയാലും കുഴി കുഴി തന്നെയാ. വലിയ കാറെ പോയാലും കുഴി കുഴി തന്നെയാ. എന്നാൽ പറക്കാൻ തുടങ്ങിയാൽ കുഴിയില്ല. എല്ലാ കുന്നും താഴും, എല്ലാ താഴ്വരയും നികന്നു വരും. ദൈവം നിന്റെ ഗമനാഗമനങ്ങളുടെ രീതി മാറ്റാൻ പോകുന്നു. ദൈവം നിന്റെ ഗമനാഗമനങ്ങളുടെ സ്പീഡ് മാറ്റാൻ പോകുന്നു. ദൈവം നിന്റെ മിനിസ്ട്രിയുടെ സ്വഭാവം മാറ്റാൻ പോകുന്നു. ദൈവം നിന്റെ തലമുറയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്നു. ഇത് ദൈവത്തിന്റെ ദൂതം. നീ പറക്കാൻ വിളിക്കപ്പെട്ടവനാ. എരക്കാനുമല്ല, എഴയാനുമല്ല. ദൈവം നിനക്ക് പരിധി വെച്ചിട്ടില്ല കുഞ്ഞെ, നീ ആയിട്ട് പരിധി ഉണ്ടാക്കരുത്. പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്. സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലൻതാടുകളിൽ നിൽക്കാൻ പറഞ്ഞത് രാക്ഷസനൊന്നുമല്ല, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞു മഴയും പെയ്യയില്ലെന്ന് പറഞ്ഞത് അമാനുഷനുമല്ല, അതിമാനുഷനുമല്ല, 18 പൊക്കമുള്ളവനല്ല, എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു പാവപ്പെട്ടവനാണ്. ഒരു ഒരു സ്ത്രീ വരട്ടിയാൽ ഓടിപ്പോകാനും മാത്രമുള്ള ചങ്കൂറ്റമുള്ള ഒരു പാവപ്പെട്ട ഉപദേശിയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടേ മഴ പെയ്യുള്ളെന്ന്. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ ചങ്കൂറ്റം വർദ്ധിക്കും. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രകൃതി നിന്നെ അനുസരിക്കാൻ തുടങ്ങും. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ സ്ഥിതി മാറും. ഓ രക്തത്താൽ ജയം. ദൈവപ്രവൃത്തിയെ തടയുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി കീഴടങ്ങട്ടെ. ദൈവത്തിന്റെ വിടുതലിനെ പകുതി വഴിക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുന്ന അശുദ്ധാത്മ ശക്തികളുടെ വ്യാപാരം ഈ പന്തലിന് പുറത്തു പോകട്ടെ. ഈ പന്തലിനകത്ത് ഓ ഒരു ഒരു സ്വപ്നമുള്ള യൗവനക്കാരൻ, ഒരു പ്രതീക്ഷയോടെ വന്ന യൗവനക്കാരൻ, മടുത്തു വന്ന യൗവനക്കാരൻ ഇന്ന് രാത്രി ചിറക് പ്രാപിക്കട്ടെ. രണ്ടാമത്തെ കുറിപ്പ്, ദൈവം നിനക്ക് പരിധി വെച്ചിട്ടില്ല തെളിവ്. രണ്ടാമത്തെ കുറിപ്പ് മർക്കോസ് ഒൻപത് ഇരുപത്തി മൂന്ന്, മർക്കോസ് ഒൻപത് ഇരുപത്തി മൂന്ന്, മൂന്നാമത്തെ കുറിപ്പ് യോഹന്നാൻ പതിനാല് പന്ത്രണ്ടാണ്. അത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ വായിക്കാം.
യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും.
ഞാൻ ഈ വാക്യം പറയുമ്പോൾ ദയവായി നമുക്കൊന്ന് ഒരുമിച്ച് ഏറ്റു പറയാം, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ദൈവം നിനക്ക് പരിധി വെച്ചിട്ടില്ല, പേടിക്കണ്ട. ഇല്ല, വിദ്യാഭ്യാസം ഇത് മതി, വണ്ണം ഇത് മതി, പൊക്ക ഇത് മതി, ഡിഗ്രി ഇത് മതി, ഇപ്പൊ ഉള്ള വീട് മതി. ദൈവം നിനക്ക് പരിധി വെച്ചിട്ടില്ല, നീ പ്രയോജനമുള്ളവനായി മാറുന്നാൻ ആരെ തടസ്സം? നേരെ എഫക്റ്റീവ് ആകാൻ ആരെ തടസ്സം? ഈ സംഘടനാപരമായ ഇഷ്യൂസ് ഒന്നും ഒരു ആരുടെ ശുശ്രൂഷയും ഒന്നും തകർക്കത്തൊന്നുമില്ല. ഭൂമിയിൽ ഏതൊരു സംഘടനയ്ക്കും അതിൻ്റെതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞൊന്നും ആരും എഴുമയ്ക്കൊണ്ടും വേണ്ട. സ്വർഗത്തിലൊരു ദൈവമുണ്ട്. എനിക്ക് ഇന്നാളെ ഒരാൾ എന്നോട് പറഞ്ഞു എനിക്ക് നീതി കിട്ടിയില്ലെന്ന്. എടാ, സ്വർഗത്തിലൊരു ദൈവമില്ലേ? നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമില്ലേ? ഇത് അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവനെ സകലം കഴിയും. മൂന്നാമത്തെ കുറിപ്പ് യോഹന്നാൻ പതിനാല് പന്ത്രണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാനതൊന്ന് വ്യാഖ്യാനിച്ച് പറയുക, ഞാൻ പോയി പരിശുദ്ധാത്മാവിനെ മേടിച്ച് നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് അതിൽ വലുതും അവൻ ചെയ്യും. സ്തോത്രം. ഉടനെ വലിയ കോംപ്ലിക്കേഷൻ ആയി. അയ്യോ കർത്താവ്, ഇതിനേക്കാൾ കൂടുതൽ ഇതെന്നതാ? അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ 36 പേരെ സ്ഥാനപ്പെടുത്തി എന്നുള്ളത് 46 കുഴപ്പമുണ്ടോ? കർത്താവ് ചെയ്ത് കൂടുതൽ ചെയ്യുന്നതിന്റെ തിയോളജിക്കൽ പ്രോബ്ലത്തിൽ കിടക്കുക അല്ലേ? നമ്മൾ ഇപ്പൊ ഉള്ളതിൽ നിന്ന് അല്പം കൂടെ ഉയരുന്നതിന് ദൈവത്തിന് തടസ്സമില്ലെന്ന് വിശ്വസിക്കാവോ? ഇതിനകത്തൊരു നല്ല പോസിറ്റീവായ സന്ദേശം കേട്ടോണം. ലോകത്തിൽ ഒരു ലീഡറും അണിയെ ഒപ്പത്തിക്കൊണ്ടിരിക്കല്ല. ഇപ്പൊ 18 അടവത് കേട്ടിട്ടില്ല. ആ സാധനം ഇപ്പൊ ഇല്ല. എന്നാന്നറിയോ? ശിഷ്യനെ പഠിപ്പിച്ചപ്പോ 17 പഠിപ്പിച്ചു. കാരണം ഇവൻ തിരിച്ചടിച്ച അവനെ കമത്തിയടിക്കണ്ടേ? ഒരെണ്ണം മാറ്റി വേണം. അവനെ ശിഷ്യനെ പഠിപ്പിച്ചപ്പോ 16 പഠിപ്പിച്ചു. പുള്ളി അടുത്ത ആളെ പഠിച്ചപ്പോ 15. ഇപ്പൊ ആ സാധനമേ ഇല്ല. എന്നാൽ ഒരേ ഒരു ഗുരു, നസറത്തിലെ തച്ചന്റെ മകൻ ഒരു ഗുരു പറയാ, എന്റെ വിശ്വസിക്കുന്നവരെ ഞാൻ ചെയ്തതൊക്കെ ചെയ്യാം, 18 അടവ് പഠിപ്പിച്ചേക്കാവുന്ന. ഹല്ലേലൂയാ. എന്തൊരു പ്രോമിസാ. അത് മാത്രമാണോ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ ഞാൻ ഇരിക്കുന്നിടത്തിരിക്കും. വലിയൊരു വിരുത്തുവോ? കർത്താവ് പറയും, എന്റെ ഒപ്പം ഇരുത്താവുന്ന. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത്. എന്റെ പൊന്നെ എന്നെ വാക്കുകൾ അതൊക്കെ. ഇതുപോലൊരു ഗുരുവുണ്ടോ? ഇതുപോലൊരു ലീഡറുണ്ടോ? ഇതുപോലൊരു നല്ല കർത്താവുണ്ടോ? നിന്നെ താത്തുന്നില്ലെന്നേ, നിന്നെ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൂത നിനക്ക് യേശു പരിധി വെച്ചിട്ടില്ല. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. നിന്റെ ആലയം ആത്മാക്കളെ കൊണ്ട് നിറയും. നിന്റെ തലമുറ എല്ലാ ജ്ഞാനത്താലും നിറയും. നീ ഈ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടും. ദൈവം നിനക്ക് പരിധി വെച്ചിട്ടില്ല. ദൈവം നിനക്ക് പരിധി വെച്ചിട്ടില്ല. ഇനിയും ആ വിഷയം പ്രാപിച്ചു കഴിയുമ്പോഴോ നീ അതി കൂടുതൽ പ്രസംഗം തീർന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൂന്ന് കാര്യം പറയാം, ഓർക്കാവുന്ന ഭാഷ പറയാം. ഒന്ന്, നിന്റെ പ്രാർത്ഥന മാറ്റുക. രണ്ട്, നിന്റെ പ്രവർത്തന രീതി മാറ്റുക. മൂന്ന്, നിന്റെ പ്രതീക്ഷ മാറ്റുക. മൂന്നും പ്രായ പ്രാർത്ഥന മാറ്റുക. യേശു പോകുമ്പോൾ ഒരു കുരുടൻ വഴിയിലിരിക്കുക. അവൻ വഴിയിലിരുന്ന് എല്ലാവരോടും എന്തെങ്കിലും തരണേ തരണേ എന്ന് പറയും.
യേശു വന്നപ്പോഴും അവൻ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു, വിളിച്ചു കരഞ്ഞു. യേശു നിന്നു, ധൃതി പിടിക്കാതെ കുത്തും കോമായും ഇട്ടൊരു ചോദ്യം യേശു അങ്ങോട്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. എന്നാ ചോദ്യം അത്? ഇതുപോലെ കിടന്ന് വഴി കിടന്ന് കരയുന്നതോട് ഇത്രയും വലിയ ചോദിക്കേണ്ട കാര്യമുണ്ട്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. മർക്കോസ് 10:51 കുറിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞത്. എന്തിനാ അങ്ങനെ ചോദിച്ചതറിയോ? നീ ഇത്രയും നാളും പ്രാർത്ഥിച്ച പോലെയുള്ള പ്രാർത്ഥനയാണോ എന്നോടും പ്രാർത്ഥിക്കുന്നത്? ആണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും 50 രൂപ തന്നിടത്തും ഞാൻ 100 രൂപ തരാം. പക്ഷേ നിന്റെ തൊഴിൽ മാറുകയല്ല, പേര് മാറത്തില്ല. ഭിക്ഷക്കാരനായി തന്നെ നിനക്ക് ജീവിതകാലം മുഴുവൻ തുടരാം. പിന്നെ ഇച്ചിരിയുടെ ഗ്രേഡ് കൂടിയ ഭിക്ഷക്കാരൻ, 500-100 നോട്ട് ഇങ്ങനെ ഇട്ട് കറക്കാം, പച്ച ഭിക്ഷക്കാരൻ തന്നെയാണ്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിന്നെ ഒരു ഭിക്ഷക്കാരനായിട്ട് തന്നെ അനുഗ്രഹിക്കണോ? അതാ ചോദിച്ചത്. അവൻ പറഞ്ഞു, വേണ്ട, ഭൂമിയിൽ ആരോടും ചോദിച്ച ചോദ്യമല്ല നിന്നോട് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് ഒരു പൈസയും വേണ്ട, എനിക്ക് കാഴ്ച പ്രാപിക്കണം. നീ മനുഷ്യരോട് ചോദിക്കുന്ന പോലെയാണോ കർത്താവിനോട് ചോദിക്കുന്നത്? കർത്താവിനോട് ഇച്ചിരി കൂടിയത് എന്തെങ്കിലുമൊക്കെ ചോദിക്കേ. നിന്റെ പ്രാർത്ഥന മാറ്റണം, നിന്റെ പ്രാർത്ഥനയുടെ രീതി മാറ്റണം, നിന്റെ പ്രാർത്ഥനയുടെ രീതി മാറ്റണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. എന്റെ ചോദ്യം, അവൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട് ഇന്നവരെ ആരോടെങ്കിലും കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എനിക്ക് കാഴ്ച ഇല്ലേ, എനിക്ക് വല്ലതും തരണം എന്നാ പറഞ്ഞു. അവന്റെ ജീവിത മാർഗം തന്നെ ഈ കാഴ്ചയില്ലായ്മ. തിരിഞ്ഞോ ഞാൻ പറഞ്ഞത്? എന്നാ യേശുവിന്റെ അടുത്ത് അവൻ അവന്റെ തൊഴിൽ തന്നെ കളയ, എനിക്ക് കാഴ്ച മതി, എനിക്ക് ഈ തൊഴിലും വേണ്ട എന്ന് പറഞ്ഞ ആകെ മാനം പൊളിച്ച് മാറ്റുക. കർത്താവിന്റെ ഇടപെടൽ എന്തൊരു മാറ്റമല്ലേ? പ്രൈസ് ലോർഡ്. നിന്റെ പ്രയർ ചേഞ്ച് ചെയ്യാൻ തയ്യാറാകാവോ? സ്തോത്രം. 2, നിന്റെ പ്രവർത്തനം മാറ്റുക. ജോഷുവ 14:12 വായിപ്പിക്കുന്നില്ല. എനിക്കിപ്പോൾ 85 വയസ്സുണ്ട്, എനിക്കല്ല കാലേബിന്. ആ മല എനിക്ക് തരിക, ആ ഹെബ്രോൻ അതെനിക്കിതാ. അതാരും മേടിക്കാതെ ഇട്ടിരിക്കുക, അതാരും വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറി മാറി നിൽക്കുക, നടത്തിപ്പില്ലെന്ന് പറഞ്ഞിരിക്കുക. അതിന് കാരണമുണ്ട്. 3 മഹാമാരി അവിടെയുണ്ട്. അനാക്കിൻ്റെ 3 ആമ്പിള്ളേരുണ്ട് അവിടെ. ഒമാർ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞതാണ്. 3 പേരൊക്കെ ഉണ്ട്, ഇപ്പം സമയമില്ലാത്തത് വായിക്കുന്നില്ല. അതുകൊണ്ട് ആരും ആ ഭാഗത്തേക്ക് പോകാൻ നടത്തിപ്പില്ലാതിരിക്കുക. ഈ 85 കഴിഞ്ഞ ആൾ പറയും, അതിഞ്ഞ് വന്നേക്കാം. ഒരേ കാര്യം തന്നെ രണ്ട് നിലയെ കാണാം. ഈ ഗ്ലാസിനകത്ത് 3/4 വെള്ളമുണ്ട്, ഇച്ചിരി കാലിയുണ്ട്. ചിലർ പറയോ അത് കാലിയാണല്ലോ പകുതി, അതും കാണാം. അല്ല, 3/4 നിറഞ്ഞാണല്ലോ, അങ്ങനെയും കാണാം. രണ്ടും ഒന്ന് തന്നെയാണ്. സ്തോത്രം. ഹെബ്രോൻ മലയിൽ ഈ കരാട്ടക്കാർ വില്ലന്മാർ 3 ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? നല്ല സ്ഥലമായതുകൊണ്ടാണ്. There is a hope. അവിടെ എന്തോ സാധ്യതയുണ്ട്. അല്ല പിന്നെ അവന്മാർ അവിടെ നിൽക്കും? ഇത്ര വില്ലന്മാരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഉണ്ട്. കൂടുതൽ പോരാട്ടമുള്ളിടത്ത് ഓർത്തോണം, അവിടെ വലിയ വിടുതലുണ്ട്, അവിടെ വലിയ നിധിയുണ്ട്, അവിടെ വലിയ നിക്ഷേപമുണ്ട്, അവിടെ വലിയ ശുശ്രൂഷയുണ്ട്, അവിടെ വലിയ അനുഗ്രഹമുണ്ട്. കലവ് പറഞ്ഞത് എനിക്ക് തന്നേരും. അതിനുള്ള 2 ഗുണം എന്നാണെന്നറിയോ? അവിടെ ഇടിയും കുറവായിരിക്കും. കാരണം ഇവരുള്ള കൊണ്ട് സാധാരണ ആരും അപ്പൊ പോരത്തില്ല, പിടി കിട്ടുന്നുണ്ടല്ലോ. അവിടെ ക്യൂ നിൽക്കണ്ട, കേറി വർക്ക് ചെയ്യാം. റിസ്ക് എടുക്കാൻ തയ്യാറാക, റിസ്ക് എടുക്കാൻ തയ്യാറാക. ആരും കാണാത്ത വിടുതലുകൾ നീ കാണും, ആരും കാണാത്ത അനുഗ്രഹങ്ങൾ നീ കാണും. എല്ലാരും ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടി നടക്കാതെ എന്തെങ്കിലും ഒന്ന് വേറിട്ട് ചിന്തിക്കുക, എന്തെങ്കിലും ഒന്ന് വേറിട്ട് പ്രാർത്ഥിക്കുക, വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിക്കുക. ദൈവം നിനക്ക് മരുന്ന് വെച്ചിട്ടില്ല. 3, നിന്റെ പ്രതീക്ഷ മാറ്റുക. ദോഷം സംഭവിക്കാൻ പോണു, മരിക്കാൻ പോണു, ഇടി വെട്ടാൻ പോണു, വണ്ടി ഇടിക്കാൻ, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാതെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യാൻ പോകുന്നു, ദൈവം ദുർഘടങ്ങളെ നിരപ്പാക്കാൻ പോകുന്നു, ദൈവം എൻ്റെ പരിമിതികളെ മാറ്റാൻ പോകുന്നു, ദൈവം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കൂട്ടാൻ പോകുന്നു, ദൈവം എൻ്റെ ചെവിയുടെ കേൾവി കൂട്ടാൻ പോകുന്നു, ദൈവം എൻ്റെ ശുശ്രൂഷയുടെ അതിര് മാറ്റാൻ പോകുന്നു, ദൈവം എനിക്ക് വചനത്തിൽ പുതിയ വെളിപ്പാട് തരാൻ പോകുന്നു, ദൈവം എനിക്ക് ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വരുത്താൻ പോകുന്നു, ദൈവം എനിക്ക് മാറ്റം വരുത്താൻ പോകുന്നു, ദൈവം എനിക്ക് മാറ്റം വരുത്താൻ പോകുന്നു. ദൈവം നിനക്ക് പരിധി വെച്ചിട്ടില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുക.
ഇന്നത് നടക്കുക, ഇന്നത് നടക്കുക, ഇപ്പോൾ അത് ആരംഭിക്കുക, ഇപ്പോൾ അത് ആരംഭിക്കുക, ഇപ്പോൾ അത് ആരംഭിക്കുക. കണ്ണുകൾ അടച്ചാട്ടെ, കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ, അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, എന്റെ അതിരൊന്ന് മാറ്റണമേ, എന്റെ അതിരൊന്ന് മാറ്റണമേ, എന്റെ അതിരൊന്ന് മാറ്റണമേ, എന്റെ അതിരൊന്ന് മാറ്റണമേ, എന്റെ അതിരൊന്ന് മാറ്റണമേ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വാ, തുറന്ന് അല്പനേരം, അല്പനേരം ഉറക്കെ പ്രാർത്ഥിച്ചേ, ഉറക്കെ പ്രാർത്ഥിച്ചേ, ഉറക്കെ പ്രാർത്ഥിച്ചേ, ഉറക്കെ പ്രാർത്ഥിച്ചേ. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിലൂടെ പറഞ്ഞത് ഇന്ന് ഈ പന്തലിൽ സംഭവിക്കുന്നതിന് നന്ദി പറയുന്നു. ആളുകൾ തിരിച്ചറിയത്തക്കവണ്ണം മറക്കാനാവാത്ത ഒരടയാളത്തിന്റെ രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം.
രാത്രി ദൈവം നമ്മോട് വ്യക്തമായി സ്പഷ്ടമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുക. നമ്മുടെ അതിരുകളെ ദൈവം വിശാലമാക്കാൻ പോവുകയാണ്. നാം തന്നെ നമുക്കിട്ട അതിരുകളുണ്ട്. നമ്മുടെ കുടുംബക്കാർ നമുക്കിട്ട അതിരുകളുണ്ട്. നമ്മുടെ സമൂഹം നമുക്കിട്ട അതിരുകളുണ്ട്. നമ്മുടെ ഡോക്ടർ നമ്മുടെ ആയുസ്സിനിട്ട അതിരുകളുണ്ട്. നമ്മുടെ ആരോഗ്യത്തിനിട്ട അതിരുകളുണ്ട്. സാമ്പത്തികമായ അതിരുകൾക്കുള്ളിൽ കിടന്ന് ഞെരുങ്ങുന്നവരുണ്ട്. ഇന്ന് രാത്രി അതിരുകളിൽ നിന്ന് പുറത്ത് ചാടാൻ പോവുകയാണ്. ശുശ്രൂഷയ്ക്ക് അതിരിട്ട ആളുകളുണ്ട്. ഇതിനപ്പുറം ഒരു ശുശ്രൂഷ ആകാംക്ഷയോടെ കാത്തിരിക്കാത്ത ആളുകളുണ്ട്. ഇന്ന് രാത്രി ദൈവം നമുക്ക് അതിരുകൾ ഇട്ടിട്ടില്ല എന്ന് കേൾപ്പിച്ചല്ലോ. ഇന്ന് രാത്രി ദൈവമല്ല നമുക്ക് അതിരിട്ടിരിക്കുന്നത് മനസ്സിലായല്ലോ. നമുക്ക് അതിരിട്ടേക്കുന്ന നാം തന്നെയാണ്. ദുഷ്ടപിശാജ് പറഞ്ഞ് വിശ്വസിപ്പിച്ച വ്യാജ അതിരുകൾക്കകത്ത് കിടന്ന് ഞെരുങ്ങേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി എല്ലാ അതിരുകളും പൊട്ടിച്ച് പുറത്തു വരാൻ പോവുകയാണ്. ഒരു കോഴിക്കുഞ്ഞ് തൻ്റെ മുട്ടയ്ക്കകത്ത് നിന്ന് തോട് പൊട്ടിച്ച് പുറത്ത് വന്ന് ശബ്ദമുണ്ടാക്കുന്നത് പോലെ ഇന്ന് രാത്രി മറ്റുള്ളവരിട്ട എല്ലാ അതിരിൻ്റെയും തോടുകൾ പൊട്ടിച്ച് ഇന്ന് രാത്രി പുതിയ ശക്തിയോടെ പുറത്ത് വരാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ, എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണങ്ങിയിരിക്കുമ്പോൾ, രാത്രി എൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാനിട്ട അതിരുകൾ ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരിട്ട അതിരുകൾ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ദൈവം എന്നെ വിളിച്ചത് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ശുശ്രൂഷിക്കാനല്ല. ഇതിനേക്കാൾ മെച്ചമായ ഒരു ശുശ്രൂഷ ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ അതിര് വിസ്താരമാകേണ്ടതിന് ഇന്ന് രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുള്ളവർ കരമുയർത്തിയാൽ. എൻ്റെ ആരോഗ്യത്തിന് വീണിരിക്കുന്ന അതിരുകളുണ്ട്. ഇനി എൻ്റെ കാലുകൾ ചലിക്കുകയില്ല, ഇനി എൻ്റെ കൈ ചലിക്കുകയില്ല, എൻ്റെ നടു നോരുകയില്ല, ഇനി എൻ്റെ പാൻക്രിയാസ് വർക്ക് ചെയ്യുകയില്ല, ഈ രോഗം സൗഖ്യമാകത്തില്ല, ഇതിനൊരു ശമനമില്ല, ആയുസ് മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ട് തുടർന്നൊക്കെ തുള്ളന്നൊക്കെ ഡോക്ടർമാരിട്ട അതിരുകളുണ്ട്. പക്ഷെ നിൻ്റെ ആരോഗ്യത്തിൻ്റെ അതിര് വിട്ട് ഇന്ന് രാത്രി ഒരു പുതിയ സൗഖ്യം, പുതിയ ആരോഗ്യം, പുതിയ ബലം ഞാൻ ആഗ്രഹിക്കുന്നു. അതിരിന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. രോഗസൗഖ്യം ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നവർ കര ഉയർത്തിയാണ്. പല കുടുംബങ്ങൾ സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെ സ്വന്തം ആവശ്യങ്ങൾക്ക് തികയാതെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തികയാതെ, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് തികയാതെ സാമ്പത്തിക അതിരുകൾക്കകത്ത് കിടന്ന് ഞെരുങ്ങുകയാണ്. ഇന്ന് രാത്രി എൻ്റെ സാമ്പത്തിക അതിരുകൾ ഭേദിച്ച് ദൈവം എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ള നന്മകൾ അനുഭവിക്കാൻ താല്പര്യമുണ്ട്. എൻ്റെ സാമ്പത്തിക അതിര് വിശാലമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുള്ളവർ കരമുയർത്തിയാണ്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കരമുയർത്തി എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തിയാണ്. ഇതുവരെ കരമുയർത്തിയവർ എല്ലാവരും കൂടെ ഉയർത്താനല്ല പറഞ്ഞ, പല ആവശ്യങ്ങൾക്ക് വേണ്ടി കരമുയർത്തിയവർ മാത്രം ഉയർത്തിപ്പിടിച്ചാണ്. ഉയർന്ന കരങ്ങളെ ദൈവം കാണുന്നു. ദൈവമായിട്ട് അവിടെ എഴുന്നേറ്റ് നിന്നാണ് കരമുയർത്തിയവർ മാത്രം, എല്ലാവരും കൂടെ എഴുന്നേൽക്കരുത്, കരമുയർത്തിയവർ മാത്രം ദയവായിട്ട് എഴുന്നേറ്റ് വന്നാൽ, കരമുയർത്തിയിട്ട് എഴുന്നേറ്റവർ മാത്രം ദയവായിട്ട് മുന്നോട്ട് വന്നാൽ. പല കാര്യങ്ങൾക്ക് വേണ്ടി കരമുയർത്തിയവർ ദയവായിട്ട് മുന്നോട്ട് വന്നാൽ. നിങ്ങൾക്ക് വേണ്ടി ദൈവദാസന്മാരെ പ്രാർത്ഥിക്കും. വിശ്വാസത്തോടെ വരണം. ദൈവം നിങ്ങളുടെ അതിര് വിശാലമാക്കാൻ പോവാം. ഇതുവരെ പിശാച് ഇട്ടിരുന്ന അതിര് ഇന്ന് രാത്രി പൊട്ടിച്ചെറിയാൻ പോവാം. ഇന്ന് രാത്രി ചിറകട്ടിച്ച് ഉയരാൻ പോവാ. കഴുകൻ ചിറകട്ടിച്ച് ഉയരുന്നത് പോലെ എല്ലാ പരിധികളും വിട്ട്, എല്ലാ പരിധികൾക്കപ്പുറത്ത് വെക്കുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ സ്വപ്നങ്ങൾ കാണാൻ പോവുക, ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത പുതിയ ദർശനം ഇന്ന് രാത്രി കാണാൻ പോവുക, ഇതുവരെ നിന്റെ മേൽ വ്യാപരിച്ചിട്ടില്ലാത്ത ഒരു പുത്തൻ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആ പുത്തൻ അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ഇന്ന് രാത്രി നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ മൺകൂടാരങ്ങളിലേക്ക് അത്യന്ത ശക്തി പകർന്നു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ അതിരുകളെ ദൈവം ഇന്ന് രാത്രി മാറ്റുകയാണ്. നിങ്ങൾ നിങ്ങൾക്കിട്ടിരിക്കുന്ന അതിരുകൾ, സമൂഹം ഇട്ടിരിക്കുന്ന അതിരുകൾ, ബന്ധുക്കൾ ഇട്ടിരിക്കുന്ന അതിരുകൾ, കുടുംബം ഇട്ടിരിക്കുന്ന അതിരുകൾ, അതിരിനെ പുറത്തേക്കുന്ന രാത്രി നിന്റെ ആരാധനയുടെ അതിരുന്ന് മാറുകയാണ്. ഇതുവരെ ചലിച്ചതുപോലല്ല ഇന്ന് രാത്രി നിന്റെ അധരം ചലിക്കുന്നത്. ഇതുവരെ കൊട്ടിയതുപോലെ അല്ല ഇന്ന് രാത്രി നിന്റെ കരങ്ങൾ അടിക്കുന്നത്. ഇതുവരെ നിന്ന പോലെ അനങ്ങാത്ത നിപ്പല്ല ഇന്ന് രാത്രി നിന്റെ ആരാധനയുടെ അതിര് ദൈവം മാറ്റുകയാണ്. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ട്, കരങ്ങളെ അടിച്ച ദൈവത്തെ ആരാധിക്കാം, വായ തുറന്ന് ദൈവത്തെ ആരാധിക്കാം, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. എല്ലാ അതിരുകളും മാറട്ടെ. ഇതുവരെ നിന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ അതിരുകളെയും ഭേദിച്ചുകൊണ്ട്, എല്ലാ അതിരുകളെയും തകർത്തുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ, നിന്റെ ദേഹി, നിന്റെ ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ വിടുതലേറ്റെടുപ്പാട്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമേറ്റെടുപ്പാട്ട്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാത്മ സന്തോഷത്തിലേക്ക് ഇന്ന് രാത്രി ദൈവത്തിന് നടത്തുകയാണ്. ആരാധിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാം. വേദിയിലുള്ള എല്ലാ ദൈവദാസന്മാരും താഴെ ഇറങ്ങിയാണ്, വേദിയിലുള്ള എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവദാസന്മാരും ഹർദ്ദ രാജ 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 ഹർദ
Thank you. നമ്മുടെ കരങ്ങൾ ഉയർത്തിയ കർത്താവിനെ സ്തുതിക്കാം. ഈ രാത്രി ദൈവം നമ്മുടെ അതിർ വിശാലമാക്കിയതിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.